കർത്താവിൻ്റെ പരിശുദ്ധ കൊടുക്കാറാകട്ടെ. അംഗീകരിക്കപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾ കേട്ട് കഴിഞ്ഞു ചുരുക്കം സമയം ദൈവന്റെ ഹൃദയത്തിൽ തന്ന ചില വചനങ്ങൾ പങ്കുവച്ചേരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമ്മളിവിടെ കൂടി വരുന്നതിന് രണ്ടുദ്ദേശങ്ങളാണ് ഞാൻ പ്രധാനമായും വിശ്വസിക്കുന്നത്. ഒന്ന്, നോയിക്കോ ദൈവത്തെ അറിയുക. രണ്ട്, ഇന്റിമസി വിതരണം, ദൈവമായ ഒരു കൂട്ടായ്മയിലായിരിക്കുക. ദൈവത്തെ അറിയുക, ദൈവമായൊരു കൂട്ടായ്മയിലായിരിക്കുക എന്നൊരു ഉദ്ദേശം നമുക്കുണ്ടായെങ്കിൽ നമ്മുടെ കൂടി വരവുകൾ വെറുതെ ഒരു കമ്മ്യൂണിറ്റി കൂടി വന്ന് പോകുന്നതിനോട് തുല്യമായി തീരും. ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ, അറിയുന്നതാണ് നിത്യജീവൻ. സോ ദൈവത്തിലേക്ക് തന്നെ വേഗത്തിൽ കടന്നു വരുന്നു. ഒന്ന് പത്രോസ്, പത്രോസിന്റെ ലേഖനത്തിന്റെ ഒരു ചിന്ത എന്റെ ഹൃദയത്തെ ഉണർത്തി നിങ്ങളുമായിട്ട് പങ്കുവച്ച വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് എഴുതിയ രണ്ട് ലേഖനങ്ങളെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. പൗലോസ് കൃപയെ കുറിച്ച് ഊന്നി പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്നേഹത്തെ കുറിച്ചാണ്. തന്റെ ലേഖനങ്ങളിലെല്ലാം സ്നേഹമാണ് യോഹന്നാന്റെ ലേഖനങ്ങൾ. എന്നാൽ പത്രോസിന്റെ ലേഖനത്തിൽ ഈ സി ഹോപ്പ്, പ്രത്യാശയാണ് പത്രോസ് സ്ട്രെസ് ചെയ്തത്. ദൈവനത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ദൈവനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് വെറും വചനമായിട്ട് അല്ലാതെ വിശ്വാസമായിട്ട് പരിണമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഒരു ബലമായി തീരും. നമ്മൾ ഈ ദൈവത്തിൽ ഇനി കാണാത്ത എത്രയോ സത്യങ്ങളുണ്ട്, എത്രയോ സത്യങ്ങൾ. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊന്നും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവവചനം നിങ്ങൾക്കൊരു ഭയങ്കര, എനിക്ക് നിങ്ങൾക്ക് ഒരു ഭയങ്കര ഹരമായിരിക്കണം. ദൈവത്തിന്റെ വചനം, വചനത്തോട് മടുപ്പ് വരുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ. സംഗീതക്കാരൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ വചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം അവന്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം, അവന്റെ കാലുകളുടെ വിളക്കാണ്, അവന്റെ പാതയുടെ പ്രകാശമാണ്, അവന്റെ അപ്പം ദൈവവചനമാണ്. അവൻ ജീവിക്കുന്നത് ആ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുമാണ് അവൻ ജീവിക്കുന്നത്. സോ ഈ പത്രോസിന്റെ രണ്ട് ലേഖനങ്ങൾ ഒരു പ്രത്യേക കാര്യം പത്രോസ് ആവർത്തിച്ച് അതിനകത്ത് സ്ട്രെസ് ചെയ്യുന്ന എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചതുകൊണ്ട് നമുക്കത് ചിന്തിച്ചു കടന്നു പോകാം. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ നമ്മളെക്കാൾ ഭക്തന്മാരെ ജീവിച്ച അനേകരുടെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബയോഗ്രഫികളൊക്കെ വായിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു സത്യം, അവരെല്ലാം ബലം പ്രാപിച്ചത് ദൈവത്തിന്റെ വചനത്തിലുള്ള ആഴമേറിയ ആ ഒരു ഉറപ്പിന്മേലായിരുന്നു. വില്യം വിൽബർഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു മനുഷ്യനുണ്ടായിരുന്നു, അടിമത്തത്തിനെതിരെ പോരാടിയ ഒരാള്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വലിയ നിരാശ കടന്നു വന്നു, കാരണം ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ നിരാശകളെ ഓവർകം ചെയ്തു വേണം അദ്ദേഹത്തിന് അടുത്ത ആ അടിമത്തത്തിനെതിരെയുള്ള അടുത്ത യുദ്ധം ചെയ്യാനാണ്. അദ്ദേഹം ചെയ്ത കാര്യം നമുക്ക് ചിരി വരും. അദ്ദേഹം ഒരു പാർക്കിലേക്ക് പോയി 119 സങ്കീർത്തനം ഉറക്കെ പാടി ശക്തി പ്രാപിച്ചിട്ട് അദ്ദേഹം വീണ്ടും മുമ്പോട്ട് പോയതായിട്ട് ചരിത്രം പറയുന്നു. ഹല്ലേലൂയ. ഡേവിൽ ലൂയിസ് തന്റെ ആ മിഷണറി യാത്ര ആരംഭിച്ചെങ്ങനെന്നറിയാവോ? തന്റെ കൂടെയുള്ള എല്ലാവരും സഹോദരങ്ങളെല്ലാം നിന്നപ്പോൾ അദ്ദേഹം 121 സങ്കീർത്തനം ഉറക്കെ വായിച്ചു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഒന്നും ബാധിക്കയില്ല. അദ്ദേഹത്തിന് ഒരിക്കല് കൊള്ളക്കാര് ആക്രമിച്ച് കൊല്ലാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി മുമ്പോട്ട് ജീവിക്കാൻ കഴിയത്തില്ല. അദ്ദേഹം ചെയ്തതെന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ പെട്ടി തുറന്നിട്ട് വീണ്ടും ആ 121 സങ്കീർത്തനം വായിക്കുകയും ബലം പ്രാപിക്കുകയും അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും തന്നിരിക്കുന്ന വിലയേറിയ നിധി, ഇതിനെ തുച്ഛീകരിച്ചിട്ട് നാം ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചോദിക്കും, ഞാൻ നിനക്ക് വചനങ്ങളെ തന്നില്ലേ? അത് മോശ മുഖാന്തരം തന്നു, ദാവീദ് മുഖാന്തരം തന്നു. ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്റെ സ്വന്തം പുത്രനെ ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച് അവൻ നിങ്ങളുടെ സംസാരിച്ച വചനം തന്നിട്ട് അതിനെ നമ്മൾ തെറ്റിച്ചിരിക്കുന്നെങ്കിൽ നാം ഹെബ്രായലേനക്കാരനെ പോലെ ചോദിക്കുന്നു, നാം എങ്ങനെ തെറ്റി വരും? സോ ദൈവജനത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഫെമിലിയായിട്ട് കൊണ്ട് പറഞ്ഞു പോകരുത്. ഞാൻ പത്രോസ് ലേഖനം വായിച്ചപ്പോൾ പത്രോസ് എല്ലാം വിലയേറിയതായിട്ടാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ആശ്ചര്യകരമായിട്ട് തോന്നുന്നു, ഹീസ് സോ മെനി തിങ് പ്രഷ്യസ്, എല്ലാം വിലയേറിയതായിട്ടാണ് തോന്നിയത്. നമുക്ക് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം, വാട്ട് ഈസ് പ്രഷ്യസ്, എന്താണ് പ്രഷ്യസ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നിയത്, അത് ഒന്ന് വായിക്കാം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം,
അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രതിഷ്ഠയിൽ ഉപേക്ഷയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ
ഇടുന്നു. ശ്രദ്ധിക്കുക, ഒന്നാമത് പത്രോസ് നമ്മോട് പറയാണ് വിലയേറിയ ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കണമേ, പ്രഷ്യസ് ആയിട്ടൊരു കാര്യം പത്രോസ് പറയുകയാണ്. ഇറ്റ്സ് പ്രഷ്യസ്, അത് വിലയേറിയതാണ്. ഈ മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. മലയാളത്തിൽ പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. തീർച്ചയായിട്ടും വിശ്വാസം, പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ദി ടെസ്റ്റഡ് ജെനുവിനെസ് ഓഫ് യുവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം ഒരു ഒരു ശോധനയിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം ഒരു ടെസ്റ്റിലൂടെ കടന്നുപോയിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. അങ്ങനെ ടെസ്റ്റിലൂടെ തീയിലൂടെ കടന്നുപോയി പുറത്തു വന്ന ഒരു വിശ്വാസമുണ്ട്. ദൈവത്തിന് പറയാണ് ഇത് പ്രഷ്യസാണ്, ഹല്ലേലൂയ. അതിന് വിലയിടാൻ പറ്റത്തില്ല, വിലയിടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചോദിക്കും, ദൈവത്തോട് ചോദിക്കുന്ന കർത്താവേ അല്ലെ, നമ്മൾ പറയാറുണ്ട് ദൈവമേ വിശ്വാസത്തിന്റെ പരിശോധനയൊന്നും എനിക്ക് ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അത്രത്തോളം ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കേട്ടില്ലെന്ന് പറഞ്ഞില്ല, എന്താ ദൈവത്തോട് പറയാ, വളർന്നിട്ടില്ല. പക്ഷേ ദി ടെസ്റ്റഡ് ജെനുവിനെസ് ഓഫ് യുവർ ഫെയ്ത്ത്, അത് ദൈവസന്നിധിയിൽ വളരെ പ്രഷ്യസാണ്. ഇപ്പൊ ദൈവസന്നിധിയിൽ പ്രഷ്യസായ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാ, പത്രോസിൽ ലേഖനത്തിൽ മാത്രം. ദി ടെസ്റ്റഡ് ജെനുവിനെസ് ഓഫ്, നമ്മളൊരു ഒരു ശോധനയോടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം എന്തിനാണ് ഈ ശോധന, എന്നെ അത് വെറുതെ വിട്ടൂടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നുപോയ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി നമ്മൾ ദൈവകൃപയാൽ അതിനെ ഓവർകം ചെയ്ത് പുറത്തു വരുമ്പോൾ ആ വിശ്വാസത്തിന് ഒരു വലിയ വിലയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രം എന്നറിയാം, ഞാൻ ഉദാഹരണം പറയാം. ആരും എനിക്ക് അയച്ചത് ഉദാഹരണം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു കള്ളൻ ഒരിക്കലും ജ്വല്ലറിക്ക് അത് കഴിയും. ഇപ്പൊ ജ്വല്ലറി രാത്രിയിലൊന്നും നമുക്കറിയാം, ഭയങ്കര വിലയുള്ള ഡയമണ്ട്സും ഗോൾഡും ഒക്കെ ഇരിക്കുന്ന ജ്വല്ലറിയാണ്. ഈ കള്ളൻ തിരിച്ച് ചെയ്ത കാര്യം എന്നറിയോ, ഇവരൊന്നും കട്ടോണ്ട് പോയില്ല. കാരണം കട്ടോണ്ട് പുറത്തൂടെ ചാഹുകളും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്ന പേടിച്ച് ഇവൻ ചെയ്ത കാര്യം എന്നറിയോ, ഇവൻ രാത്രി കയറിയിട്ട് ഈ സാധനങ്ങളുടെ പ്രൈസ് ടാഗ് ഉണ്ടല്ലോ, പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതിനോട് ചേർത്തിട്ടിരിക്കുന്ന ആ വില ഇത് ഇവനങ്ങ് മാറ്റി. മനസ്സിലെ, വില കൂടിയ സാധനത്തിന്റെ പ്രൈസ് ടാഗ് എടുത്ത് എവിടെ ഇട്ടു? വിലയില്ലാത്ത സാധനത്തെ ഇട്ടു. വിലയില്ലാത്തതിന്റെ പ്രൈസ് ടാഗ് എവിടെ ഇട്ടു? വിലയുള്ളതിനിട്ടു. എന്നിട്ട് പിറ്റേ ദിവസം സാധനം മേടിക്കാൻ വന്നാരാ? ഇവരും എന്റെ ബന്ധുക്കാരും കൂടെ വന്നു. ഓക്കെ, അപ്പം പറഞ്ഞത് ആ സാധനം എടുത്ത്, അപ്പം ഒരു മനസ്സിലാക്കൽ ഇല്ലുസ്ട്രേഷനാ, ആ സാധനം എടുത്ത്, ആ സാധനം എടുത്തപ്പോഴത്തേന് നോക്കാൻ പോകണോ, ആ ഈ ഇവര് ഇവര് ശ്രദ്ധിച്ചില്ല, അവരോട് ഇത്ര വില, ഓക്കെ അവനത് മേടിച്ച് കുറെ സാധനം മേടിച്ചോണ്ട് പോയെ. ഇതാണ് പിശാചിന്റെ തന്ത്രം. ദൈവസന്നിധിയിൽ വിലയുള്ള കാര്യങ്ങളുടെ പ്രൈസ് ടാഗ് മാറ്റിയിടുക. വിലയുള്ള കാര്യങ്ങളെ വിലയില്ലാത്തതായിട്ടും, വിലയില്ലാത്ത കാര്യങ്ങളെ എന്തായിട്ടും? വിലയുള്ളതായിട്ടും മാറ്റുക. അതാണ് ക്രിസ്തി ലോകത്തിൽ നാം കണ്ടത്, ദി ടെസ്റ്റഡ് ജെനുവിനെസ് ഓഫ് യുവർ ഫെയ്ത്ത്. അത് ദൈവസന്നിധിയിൽ വളരെ വിലയേറിയതാണ്. ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവം ഇതിനെ ആത്മീയമായിരിക്കും, എനിക്കറിയില്ല, ഗോഡ് നോസ്. നിങ്ങൾക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ അതിൽ നിന്ന് ദൈവം നിങ്ങളെ വിളിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരിക മാത്രമല്ല, നിങ്ങൾ പുറത്തു വരുമ്പോൾ ആ ടെസ്റ്റഡ് ഫെയ്ത്തിന് ദൈവം ഒരു വിലയിടും. ഇറ്റ് ഈസ് മോസ്റ്റ് പ്രഷ്യസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പത്രോസ് എഴുതി വെക്കാൻ കാരണമല്ല, ആത്മാവിൽ എഴുതിയതെങ്കിലും അവൻ അന്നിലൂടെ കടന്നു പോയതാണ്. അപ്പൊ പത്രോസ് വലിയ ഡയലോഗ് അടിച്ച് ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, സാത്താൻ പത്രോസെ, വലിയ മഹന്മാർ ഭയങ്കര അറിയാലോ, ശിഷ്യന്മാർ അടിക്കുന്ന ഡയലോഗ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്. കർത്താവെ, മരിപ്പാനും തടവിലാകാനും ഒക്കെ ഞങ്ങൾ ഭർത്താവ് പറഞ്ഞു. അതിനൊക്കെ ഒരു കാര്യം പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്റെ അടുത്ത് വന്നൊരു പെർമിഷൻ ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു. ഇവന് മനസ്സിലായി വാട്ട് ഈസ് ദ ജെനുവിനെസ് ഓഫ് ദ ഫെയ്ത്ത്. അവന് അത് മനസ്സിലായി. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ദൈവത്തിന്റെ തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായി കാണാൻ ഇടയുണ്ട്. സോ ദ ഫസ്റ്റ് പ്രഷ്യസ് തിങ് ദ ജെനുവിനെസ് ഓഫ് യുവർ ടെസ്റ്റഡ് ഫെയ്ത്ത്. രണ്ടാമതിലേക്ക് കടന്നു പോകാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:19. ഇവനെല്ലാം പ്രഷ്യസ് എനിക്ക് അതിശയമായിരിക്കുന്നു. പത്രോസിന്റെ ലേഖനം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:19.
ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം.
ഓ, അടുത്ത പ്രഷ്യസ് കാര്യം പത്രോസ് പറയാണ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന് പറഞ്ഞെ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്ര വിലയിടാൻ പറ്റത്തില്ല. ഈ പറഞ്ഞാൽ ഒന്നും വിലയിടാൻ പറ്റത്തില്ല കേട്ടോ, വിലയിടാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് ഇരിക്കുന്നു പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ പ്രഷ്യസ് ആയിരിക്കുന്ന രക്തത്തിന്റെ വില, ഇറ്റ് ഇസ് പ്രഷ്യസ്. നമ്മളതിന് വിലയുള്ളതായിട്ട് തന്നെ കാണണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദൈവമിട്ട വില എന്താ? എനിക്ക് നിങ്ങൾക്ക് ദൈവമിട്ട വില എന്താ? ഞാൻ പറയാം, ദൈവത്തിന്റെ സ്തോത്രം, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയാ നമുക്കിട്ടത്. അതുകൊണ്ട് ദൈവത്തിന്റെ രക്തത്താൽ നമ്മെ വിലക്ക് മേടിച്ചു പോകും. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ രക്തത്തിന്റെ സമ്പാദ്യം നിങ്ങൾ പാടുമ്പോഴും നിന്റെ വിലയേറിയ രക്തം, നിന്റെ പുത്രന്റെ രക്തം കാൽവരി ക്രൂശിൽ ചിന്തി പാപികൾ ദോഷികളുമായ ഞങ്ങളെ നീ വിലക്ക് മേടിച്ച നിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഇതാണ് ആരാധനയുടെ ഫൗണ്ടേഷൻ. ദ ഫസ്റ്റ് തിങ് ഈസ് ദ ട്രസ്റ്റഡ് ജെനുവിനെസ് ഓഫ് യുവർ ഫെയ്ത്ത്. ദ സെക്കൻഡ് തിങ്, ഇറ്റ് ഈസ് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. മൂന്നാമതായി, അതെ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:4. അത് മലയാളത്തിൽ ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിച്ചാട്ടെ. അവിടെ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, പിന്നെ അവന്റെ അടുക്കൽ. അവിടെ ഇംഗ്ലീഷ് എന്താ എഴുതിയിരിക്കുന്നത്? അത് കിട്ടിയില്ല. പത്രസ് പറയാണ് ആ കല്ല്, ആ പാറ ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇനി നിങ്ങൾ നമുക്ക് ഇതിന്റെ ശരിക്കും ഇന്നത്തെ താഴെ പറയുന്നുണ്ട്, ഞാൻ സിയോനിൽ മാന്യു ശ്രേഷ്ഠവുമായ കല്ല് എന്ന് വെച്ചാൽ മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ലാണെങ്കിലും നമ്മളൊക്കെ അവന്റെ അടുക്ക് വന്നിട്ട് ആത്മീയ കല്ലുകൾ എന്നപോലെ പണിയപ്പെടുന്നു. ഇതിന്റെ മൂലവാക്യം കിടക്കുന്നത്, ഇതിന്റെ വേർഡ് കിടക്കുന്നത് Isaiah 28:16. ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. 28:16 എന്ന് വായിച്ചാട്ടെ. സങ്കീർത്തന അല്ല, Isaiah 28:16 മലയാളത്തിൽ വേണം വായിക്കാം. 28:16 മറന്നുപോലെ വാക്യം പ്ലീസ്. എന്തുകൊണ്ടത് വിലയുള്ളതായി മാറിയത്?
അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു.
യഹോവയായ കർത്താവാണ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നത്,
ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും,
ട്രൈഡ് സ്റ്റോൺ, ശോധന ചെയ്ത കല്ല്,
വിലയേറിയ മൂലക്കല്ലായി,
പ്രഷ്യസ് കോർണർ സ്റ്റോൺ. ബാക്കി മറക്കല്ലേ, പ്രഷ്യസ് കോർണർ സ്റ്റോൺ. അടുത്തത്,
ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകും.
വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല, വിശ്വസിക്കുന്നവൻ കിടന്ന് ഇങ്ങനെ തെറ്റടിക്കുന്നില്ല. കാരണം ഇതാ ഞാൻ സിയോനിൽ എന്തിരിക്കുന്നു ഒന്ന് പറയാമോ? എന്ത് കല്ലാണ്? ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ല്, വിലയേറിയ മൂലക്കല്ല്. എന്ത് കല്ലാണ്? പ്രഷ്യസ് കോർണർ സ്റ്റോൺ. അതാണ് നമ്മള് പത്രോസ് അത് കോട്ട് ചെയ്തത്. പ്രിയ സഹോദരങ്ങൾ, ഇതിന് നമുക്ക് ഇത് മനസ്സിലാക്കുന്ന എന്നാ വേണം? വെളിപ്പാട് വേണം. വി നീഡ് റെവലേഷൻ. നമുക്കറിയാം യേശുവിനെ ആദ്യത്തെ കല്ല് വെച്ചു, നമ്മളെ അടുത്ത കല്ല് വെച്ചു എന്നൊക്കെ നമ്മുടെ ബുദ്ധിയിൽ പറയുമായിരിക്കും. ഇത് ഞങ്ങളെ ദൈവം പഠിപ്പിച്ചത് വയനാട്ടിലെ എത്രാമത്തെ ക്യാമ്പാന്ന് ഓർക്കുന്നില്ല, 3-ഓ 4-ഓ ക്യാമ്പാന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു സഹോദരൻ ഇങ്ങനെ ജസ്റ്റ് വാക്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു, കാരണം ട്രൈബൽ സഹോദരങ്ങളാണ്, സിമ്പിളായിട്ട് വാക്യങ്ങൾ നമ്മുടെ സഹോദരൻ സംസാരിച്ച് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു പോയത് ഇങ്ങനെയാണ്, മൂലക്കല്ല്, യേശുവാണ് മൂലക്കല്ല്, നമ്മളെ ആ കല്ലോട്ട് ചേർത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, നിന്നെ ആർക്കും വേണ്ടാത്ത ഒരു കല്ലായിരുന്നു നിന്നെ, പക്ഷെ ദൈവം നിന്നെ ഒരു എന്തെല്ലാമൊക്കെ വന്നിരിക്കുന്നു, ഒരു മൂലക്കല്ലോട് ചേർത്ത് വെക്കുന്ന അല്ലെങ്കിൽ ഒരു മൂലക്കല്ലായി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ കാര്യം പറഞ്ഞുപോയി. വൈകുന്നേരമായപ്പോൾ ഏ മീറ്റിംഗ് എന്നൊരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും സാക്ഷ്യം പറയണം, അന്ന് കേട്ട കാര്യങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ അവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്, ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഞാനിവിടെ ക്യാമ്പ് ഇടാൻ വന്നാണ്. വളരെ തന്നെയുടെ പറഞ്ഞു, ഞാനൊരു കല്ല് പണിക്കാരനാണ്. ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ വേലിക്കല്ല്, ഈ കല്ലുകളൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടിട്ട് പണിയാണ് ഞങ്ങളുടെ പണി. അപ്പൊ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് മൂലക്കല്ല് ഒരെണ്ണം കണ്ടുപിടിച്ച് ചെത്തി ഒരുക്കുക എന്നുള്ളതാണ്. അപ്പൊ രാവിലെ പണി തുടങ്ങിയാൽ ചിലപ്പോൾ 2 മണി 3 മണി വരെ ആയിരിക്കും മൂലക്കല്ല് റെഡിയാക്കുന്ന പരിപാടി. അദ്ദേഹം പറഞ്ഞു, അപ്പൊ അത് ചെറുപ്പക്കാരൻ പറയാണ്, മൂലക്കല്ല് റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരുമാതിരി പണിയെല്ലാം കഴിഞ്ഞവരുടെ ബാക്കിയെല്ലാം ചെത്തി എത്തി വെച്ചാൽ മതി. അപ്പൊ ഇന്ന് ആ ബ്രദർ പറഞ്ഞു, എന്നെ ദൈവം അതുപോലെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ്യ. ഇതൊന്നും ദൈവം നമ്മൾ ഒരു കാര്യം പറയും, ദൈവമേ നിനക്ക് മഹത്വം. ഹല്ലേലൂയ്യ. നമുക്ക് മനസ്സിലാകുന്നതിൽ കൂടുതൽ അവന്റെ അനുഭവത്തിൽ അവന് മനസ്സിലായി. കാരണം ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്താൻ തിരുമനസ്സായതുകൊണ്ട് പിതാവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ്യ. ഒരു കൊച്ചുകുട്ടിയെ പോലെ കർത്താവേ. എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ലോർഡ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടെസ്റ്റഡ് ജെനുവിനെസ് ഓഫ് ഫെയ്ത്ത്? What is the meaning of the precious blood of Jesus? And what is the meaning of the precious stone? എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അതിനെക്കുറിച്ചൊരു വെളിപ്പാട് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കടന്നുപോകാം. പത്രോസിന് എല്ലാം പ്രഷ്യസ് ആണ്, ബ്യൂട്ടിഫുൾ. 1 Peter 3:4 സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു വാക്യമാണ് അത്. മലയാളം അത്ര ക്ലിയർ അല്ല. 1 Peter 3:4 ഇത്ര പറഞ്ഞാൽ സോ പ്രഷ്യസ് എന്നാ പറഞ്ഞത്, എനിക്ക് അതിശയം തോന്നുന്നു. അന്ന് വായിച്ചട്ടെ.
Let it be the hidden person of the earth with the imperishable quality of the Jedi and quiet spirit.
നിങ്ങളുടെ അലങ്കാരം തലമുടി മിന്നുന്നതും പൊന്നണിയുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, a gentle and a quiet spirit. സഹോദരിമാരെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല നമ്മളിടുന്ന വില കൂടിയ ഡ്രസ്സോ സ്വർണമോ വെള്ളിയോ ഡയമണ്ട്സ് ഒന്നുമല്ല, a gentle and a quiet spirit. ഇത് നമുക്ക് ആരിൽ നിന്ന് കിട്ടുള്ളൂ? കർത്താവ് പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയമാകെ learn from me, എന്നിൽ നിന്ന് പഠിപ്പി. അതെന്താണെന്നാ പറഞ്ഞത്? അതെന്താണ് ആ ജെന്റിൽ ക്വയറ്റ് സ്പിരിറ്റ് എന്താണെന്നാ പറഞ്ഞത്? അത് ദൈവസന്നിധിയിൽ എന്താകുന്നു? വേറിയതാകുന്നു. ദൈവസന്നിധിയിൽ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ നിന്റെ പുത്രനെ പോലെ നീ ആക്കിയെടുക്കണമേ. ആ ജെന്റിൽനെസ്, ആ കർത്താവിന്റെ സൗമ്യത, ആ ശാന്തത, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. നോട്ട് ഇൻ ഫോർ മാൻ ബട്ട് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ അത് വളരെ പ്രഷ്യസ്. മറക്കല്ലേ, നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും കടന്നു പോകാം. 2 Peter 1:1 അടുത്ത പത്രോസ് എല്ലാം പ്രഷ്യസ്. എനിക്ക് ഐ എം സോ എക്സൈറ്റഡ് ടു റീഡ് ദിസ്. രണ്ട് പത്രോസ് 1:1 വായിച്ചാട്ടെ.
യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വലിയ വിശ്വാസം ലഭിച്ചവർക്ക്
ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയാമോ? എന്ത് വിശ്വാസം കിട്ടിയേ? എല്ലാവരും പറഞ്ഞു, എന്ത് വിശ്വാസമാ? വലിയ വിശ്വാസം. നമ്മൾ പറയാ, പണ്ട് ആൾക്കാർ സാക്ഷി പറയുന്ന പണ്ട് വിശ്വാസത്തിലല്ലായിരുന്നു, ഇപ്പൊ എന്തിലായി? വിശ്വാസത്തിലായിരുന്നു. പറയാ, സഭ മാറിയെന്നല്ല അർത്ഥം. സഭ മാറുക എന്നുള്ളതല്ല അർത്ഥം. ഇവിടെ പറയാണ് പത്രോസ് പറയാ, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ എന്ത് കിട്ടി? അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുക. ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അത് വളരെ വിലയേറിയതാണ്. നമ്മൾ വിചാരിക്കരുത് ഓ ജസ്റ്റ് വചനമൊക്കെ കേട്ടു, യേശു കർത്താവിന്റെ കുറിച്ച് മരണം വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. നോ, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അത് വളരെ വിലയേറിയതാണ്. എന്റെ ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഇറ്റ് ഈസ് എനിക്ക് ലഭിച്ച വിശ്വാസം ഞാൻ പറയാം, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യ വിശ്വാസം എവിടെ വരെ അവസാനത്തോളം എത്തിയണം? മുറുകെ പിടിച്ചോണേ. ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. വിലയുള്ളതാ, വിലയില്ലാത്തതല്ല, വിലയുള്ളതാ. പത്രോസ് പറയുക, ആ വിശ്വാസം ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അത് അത്രയും വിലയുള്ളതാ, വിലയുള്ളതാ. അത് വിലയുള്ളതാ. ഞാൻ ആവർത്തിക്കുന്നില്ല, അതിനെ തള്ളിക്കളയരുത്. അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അത് അതിപരിശുദ്ധമാണ്. ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. ഇത് നമുക്ക് ദൈവം തന്നതാണ്, നമുക്ക് തന്ന വിശ്വാസം. നമ്മൾ അത് വിശ്വസിച്ച നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു, പക്ഷെ ദൈവം അത് വിശ്വസിപ്പാൻ നമുക്ക് എന്നാ തന്നു? കൃപ തന്നു. ദൈവമേ, ഈ വിലയേറിയ വിശ്വാസത്തിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഓക്കെ, ഗോ ഫോർവേഡ്. വീണ്ടും വായിക്കാം. അതെ, സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1:4.
അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ
നമുക്ക് ഒത്തിരി ചർച്ച പ്രസംഗിച്ചിട്ടുള്ളതാണ്. അവൻ നമുക്ക് എന്ത് തന്നിരിക്കുന്നു? Great and precious promises. Great and precious promises തന്നിരിക്കുകയാണ്. എന്താ പ്രോമിസ്? എന്താ പ്രോമിസ് നിൽക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്നറിയോ? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഭൗതിക വിഷയങ്ങളിൽ ദൈവം നമുക്ക് തന്ന പ്രോമിസ് അറിയുക. തീർച്ചയായിട്ടും ദൈവം അതിൽ വിശ്വസിക്കാൻ ഞാൻ വിശ്വസിക്കാം. പക്ഷെ വാട്ട് ഇസ് ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസ്? പ്രോമിസസ്, വാഗ്ദത്തം എന്ന് പറയുമ്പോഴെല്ലാം ഒരു കാര്യം ഓർത്തോണം. എന്താണെന്നറിയോ? കർത്താവിന്റെ മടങ്ങി വരുന്ന ഒരു വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. ആരും താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിർബന്ധിക്കുന്നില്ല. When you heard the word promise, remember the second coming of Jesus. Okay. Vaagdatham. പിന്നെ വാഗ്ദത്തം നിൽക്കുമ്പോൾ എന്നാ ഓർത്തോണം? വാഗ്ദത്തം നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ അതെന്ത് വാഗ്ദത്തമാണ്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ഇറ്റ്സ് എ പ്രോമിസ്. സോ ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസസ് ദൈവം നമുക്ക് തന്നിരിക്കുക. എന്നിട്ട് പറയും എന്തിനാണെന്നറിയോ? അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളെ തരും. ഇതിനായി പ്രോമിസ് തന്നെ. ചില പറയല്ലേ, എനിക്ക് ചില വാഗ്ദത്തമൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിയാ, എന്തിനാ വാഗ്ദത്തം തന്നത്? തന്റെ ദിവ്യസ്വരൂപത്തോട് അനുരൂപരാകാൻ മുന്നിൽ ഇവിടെ നമുക്ക് ദൈവം ഈ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. എന്റെ ഹൃദയത്തെ വാക്യങ്ങൾ വളരെയധികം സന്തോഷിപ്പിക്കുകയും വീണ്ടും ദൈവജനം, ദൈവമേ എനിക്കൊന്നും അറിയത്തില്ലല്ലോ അപ്പ, വചനം നീ എന്നെ പഠിപ്പിക്കണമേ എന്ന ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, ഒന്ന്, ദി ടെസ്റ്റ് ഓഫ് ജെനുവിനെസ് ഓഫ് ഫെയ്ത്ത്, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. രണ്ടാമത് പറയുന്നു, ദി ബ്ലഡ് ഓഫ് ജീസസ്, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. മൂന്നാമത് പറയുന്നു, ദി പ്രഷ്യസ് കോർണർസ്റ്റോൺ, അത് വിലയേറിയ മൂലക്കല്ലാണ്. നാലാമത് പറഞ്ഞു, സിസ്റ്റേഴ്സ്, our gentle and a quiet spirit, it is so precious in the eyes of the Lord. നാലാമത് പറഞ്ഞു, we got the most precious ways, വിലയേറിയ വിശ്വാസം നമുക്ക് ലഭിച്ചു. നാലാമത് പറഞ്ഞു, great and precious promises. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും വിലയേറിയ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ എന്തിന്റെ പിന്നാലെയാണ് ഓടിയത്? എന്തിന്റെ പിന്നാലെയാണ് ഓടിയത്? ഹല്ലേലൂയ. നമുക്ക് ദിവസം നമ്മെ തന്നെ താഴ്ത്താം.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.